നമസ്കാരം. ശ്രീരാമകൃഷ്ണ അയ്യർ. ഇപ്പോൾ സിഡ്നി മലയാളി അസോസിയേഷൻ തുടങ്ങിയിട്ട് 40 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എല്ലാവർക്കും, അടുത്ത കാലത്തൊക്കെ കുടിയേറിയെത്തി എല്ലാവർക്കും താല്പര്യമുണ്ടാകും, 40 പതിറ്റാണ്ട് മുമ്പ് എങ്ങനെയായിരുന്നു ഒരു അസോസിയേഷൻ, ഒരു മലയാളി അസോസിയേഷൻ രൂപീകരിക്കുക എന്നൊരു ആശയം തന്നെ ഉണ്ടായി വന്നതെന്ന്. എങ്ങനെയായിരുന്നു താങ്കൾ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം മലയാളികൾ അന്നൊരു അസോസിയേഷൻ എന്ന ആശയത്തിലേക്ക് എത്തിയത്?
അന്ന് ഇവിടെ വന്നിരുന്ന മലയാളികൾ വളരെ ചുരുക്കം പേരേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കൊരു മലയാളികളുടെ മുഖം കാണുന്നുണ്ട് മോഹമുണ്ടെങ്കിൽ അത് വളരെ ചാൻസ് ഇല്ല കാണാൻ, അത്ര ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. മാത്രമല്ല, ഇവരെല്ലാവരും താമസിച്ചത് ഓരോ പോക്കറ്റാണ്. കുറച്ചുപേര് ആഷ്ഫീൽഡ്, കുറച്ച് മറൂബ്ല, കുറച്ച് ബോക്കം ഹിൽസ്, ഇങ്ങനെയാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി കണ്ടുമുട്ടാൻ ഒരു സാധ്യതയില്ല. അതാണ് ശ്രീ മത്തായി, അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കളും ഒക്കെ കൂടി തീരുമാനിച്ചു നമുക്കൊരു മലയാളി അസോസിയേഷൻ ഫോം ചെയ്യാം. അതിനു വേണ്ടിയിട്ട് വിഷൻ വാലിയില് 1976 ഒരു ബാർബിക്യൂ പിക്നിക് പോലെ തുടങ്ങി. അമ്മ ഈ വിഷയം എടുത്തുവിട്ടു. ഉടനെ ഒരു കമ്മിറ്റി സെലക്ട് ചെയ്ത് മലയാളി അസോസിയേഷൻ രൂപീകരിച്ചു. അതാണ് അതിന്റെ തുടക്കം.
ഓക്കേ. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു ബാർബിക്യൂവിന് വേണ്ടി കൂടി എന്ന് പറയുന്നത്? അപ്പൊ അതിന് എങ്ങനെയായിരുന്നു മലയാളികളെ എല്ലാം കണ്ടെത്തി കൊണ്ടുവന്നത്?
ഇപ്പൊ ചിലർക്ക് ചിലരുടെ പേരറിയാം. ചിലപ്പോ ഇപ്പോ മത്തായി എന്ന് പറഞ്ഞ ജോസ്, അല്ലെങ്കിൽ നായത്, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ, രാമൻ, ഇങ്ങനെ ഓരോരുത്തരുടെ പേരൊക്കെ കേട്ട് അവര് വഴി ഒരു കുറെ ആൾക്കാരുടെ ഒരു ലിസ്റ്റ് പോലെ ഉണ്ടായിരുന്നു. അവര് ഫോൺ നമ്പറും ഉണ്ട്. അപ്പൊ അവരെ പേഴ്സണലായിട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് മലയാളികളെ ആരെങ്കിലും അറിയില്ലെങ്കിൽ അവിടെ വിഷൻ വാലിയിൽ വരാൻ പറയണം, ഇന്ന ദിവസം 3 മണിക്ക് നമ്മള് ഒരു ബാർബിക്യൂ പിക്നിക് പോലെ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ മലയാളി അസോസിയേഷനെ പറ്റി സംസാരിച്ചിട്ടില്ല. അപ്പോ കുറെ ആൾക്കാർ വന്നിരുന്നു. അത് ഞാൻ പറയില്ല. അതായത് അന്ന് ഇവിടെയുള്ള എല്ലാ മലയാളികളും അവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല.
എത്ര പേര് വന്നിട്ടുണ്ടായിരുന്നു അന്ന്?
ഒരു 20 ഫാമിലി ഉണ്ടായിരുന്നു.
ഓക്കേ. അന്ന് ആ സമയത്ത് എത്രത്തോളം ഒരു മലയാളികൾ സിഡ്നിയിൽ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ആശയം ഉണ്ടോ?
ഇല്ല, ഇത് വളരെയധികം ഒന്നും ഇല്ല. വളരെ മേബി ഒരു 30 ഫാമിലി ഉണ്ടാവും, അത്രയേ ഉള്ളൂ
മൊത്തത്തിൽ. ഓക്കേ.
ആ 10 ഫാമിലിയോ മറ്റേ വരാത്തത്, അവര് വളരെ ദൂരത്ത് താമസിക്കുന്നവർക്ക് അവർക്ക് വരാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വന്നിട്ടുണ്ടാവില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ഫംഗ്ഷൻ നടത്തുമ്പോ ഒരുവിധം എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു.
ഈ ഒരു അസോസിയേഷൻ അന്നിങ്ങനെ പെട്ടെന്ന് ഒരു ബാർബിക്യൂവിന് വേണ്ടി ഒത്തുകൂടുന്നു, അവിടെ വെച്ച് പെട്ടെന്ന് തീരുമാനമെടുത്താണോ അസോസിയേഷൻ രൂപീകരിക്കുന്നത്?
പെട്ടെന്ന് തീരുമാനമില്ല. അവര് കുറെ ആൾക്കാരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു, ഇങ്ങനെ വേണം വേണം വേണം. പക്ഷെ അതൊരു മുഹൂർത്തമായിട്ട് അന്ന് അവിടെ വന്ന് കൂടിയപ്പോ, ഐ തിങ്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിലും, മിസ്റ്റർ മത്തായി ആണ് അത് എണീറ്റെന്ന് പറഞ്ഞത്, നമുക്കൊരു അസോസിയേഷൻ ഫോം ചെയ്യാവുന്ന ഒരു മോഹമുണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ കണ്ടുമുട്ടാൻ ഒരു സന്ദർഭമാണ്, അപ്പൊ അത് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ആ സമയം. ഞാൻ ടോയ്ലറ്റ് പോയിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ മടങ്ങി വരുമ്പോഴേക്കും, 5 മിനിറ്റിലകം മടങ്ങി വന്നപ്പോഴേക്കും, ഞാൻ ആദ്യത്തെ മലയാളി അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ട് എന്നെ എലക്ട് ചെയ്ത് സെക്കൻഡ് ചെയ്ത്.
അടുത്ത കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ നടന്നൊരു സംഭവം പോലെ ഉണ്ട്, ഇതുപോലെ കോൺഗ്രസ് പാർട്ടിയില് കെ മുരളി തന്നെ പ്രസിഡന്റ് ആക്കിയതുപോലെയാണെന്ന് കേട്ടിട്ടുണ്ട്.
അത് മാത്രമല്ല, അവര് വളരെ നന്നായി ചെയ്തു. ഞാൻ ടോയ്ലറ്റിൽ നിന്ന് ഇവിടെ വന്ന് കേറുമ്പോ എല്ലാവരും കൂടി കൈയടിച്ചു. അപ്പൊ പിന്നെ എനിക്ക് വേണ്ടെന്ന് പറയാൻ എനിക്കൊരു ചാൻസ് ഇല്ല.
ഓക്കെ. അന്ന് ഈ ഒരു പക്ഷെ ഇപ്പോഴത്തെ പോലുള്ള ടെലികമ്യൂണിക്കേഷൻ സംവിധാനമില്ല, ഇമെയിൽ ഇല്ല, മൊബൈൽ ഫോൺ ഇല്ല, അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു അസോസിയേഷൻ രൂപീകരിച്ച് നിങ്ങൾ ആൾക്കാരെ ഒത്തുകൂടിയിരുന്ന പരസ്പരം കാര്യങ്ങൾ അറിഞ്ഞത്?
ടെലിഫോൺ ചെയ്ത് കുറെ ആൾക്കാരെയൊക്കെ വിളിച്ചു പറഞ്ഞു. മൊബൈൽ ഫോൺ ഇല്ലാന്ന് മാത്രം, ലാൻഡ് ഫോൺ ഉണ്ടല്ലോ. അപ്പൊ ആ നമ്പർ പ്രകാരം വിളിച്ചിട്ട് എല്ലാവരും അവിടെ വരണം, നിർബന്ധമായിട്ട് വരണം, നമുക്ക് കണ്ടുമുട്ടണം എന്ന് പറഞ്ഞപ്പോ എല്ലാവരും അതില് ഒരു സംശയമില്ലാതെ വന്നു. എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ മോഹമുണ്ട്, നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് വന്ന കുറച്ച് ആൾക്കാർ മുഖങ്ങൾ കാണണം, അതിനായിട്ട് പരിചയപ്പെടണമെന്നുള്ള ആ മോഹമുണ്ട്.
അതല്ലാതെ ഈ ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നതിന് മുൻപ് മലയാളികൾക്ക് പരസ്പരം കണ്ടുമുട്ടാനുള്ള വേദികൾ
ഞാൻ കണ്ടിട്ടില്ല. ഞാനിവിടെ കണ്ടുമുട്ടാനുള്ള ഒരേ ഒരു സന്ദർഭം എന്താ പറഞ്ഞാൽ, റെയിൽവേ സ്റ്റേഷൻ അവിടെ വല്ലവരെയും കണ്ട, അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചയും നമ്മള് ഈ ഇവിടെ ഒരേ ഒരു സ്പൈസ് ഷോപ്പേ ഉള്ളൂ, പലചരക്ക് കട, അത് ബോണ്ടായിലാണ്. അത് നടത്തിയിരുന്നത് ഒരു മോസസ് എന്ന് പറഞ്ഞ ഒരു ജൂ ആണ്. അവിടെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ അവിടെ പോയിട്ട് വാങ്ങിക്കാൻ പോകുമ്പോ കുറെ നേരം അവിടെ ചുറ്റിപ്പറ്റി നിൽക്കും, അപ്പോ വല്ലവരും വരും. പക്ഷെ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഒരു 3-4 സദ്ദാജിമാലയും ഒരു മൂന്നാല് ശ്രീലങ്കൻകാരെ അവിടെ കണ്ടിട്ടുള്ളൂ.
അപ്പൊ ഈ മലയാളി അസോസിയേഷൻ തുടങ്ങുന്ന സമയത്ത് മറ്റ് ഇന്ത്യൻ ഭാഷ സംസാരിക്കുന്നവർ, അവരുടെ കൂട്ടായ്മകൾ, അസോസിയേഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു?
ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തമിഴ്, തെലുങ്ക്, കന്നഡ അതൊന്നും അന്നില്ല.
ഓക്കെ.
മാത്രമല്ല ഈ മലയാളി അസോസിയേഷന്റെ ഒരു വിശേഷം എന്താന്ന് വെച്ചാൽ, ബാക്കിയുള്ള അസോസിയേഷൻസ് ഉണ്ട്, യൂറോപ്പിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഇറ്റാലിയൻസ്, ഗ്രീക്ക്, ലെബനീസ്, അവരിലൊക്കെ അസോസിയേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും തന്നെ കണ്ടിന്യൂവിറ്റി ഇല്ല. അതായത് കണ്ടിന്യൂസ് ആയിട്ട് 40 കൊല്ലം അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ബ്രേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ അസോസിയേഷൻ മാത്രം ബ്രേക്ക് ഉണ്ടായിട്ടില്ല. ഒരു ചെറിയൊരു ഗ്യാപ്പില് കുറച്ച് തെറ്റിദ്ധാരണകൾ കാരണം കുറച്ചൊന്ന് സ്ലാക്കായി. പക്ഷേ അസോസിയേഷൻ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്നു അന്നും.
ഓക്കെ. അല്ല, ഒരു സംശയമുള്ളത് ഈ മറ്റു പലരോടും ചോദിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്, അന്ന് ഓസ്ട്രേലിയയിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് ഇത്തരത്തിലുള്ള മലയാളി അസോസിയേഷനുകൾ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ?
ഇവിടെ പോസിബിലിറ്റി, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അറിവ് പ്രകാരം മെൽബണിൽ ഒരു അസോസിയേഷൻ എന്തോ ഉണ്ടായിരുന്നു എന്നുണ്ട്. പക്ഷെ നമുക്കത് അന്ന് ആ സമയത്ത് കോൺടാക്ട് മെൽബണായിട്ട് ആരും അറിയില്ല. അതുകൊണ്ട് നമുക്കൊരു അതൊരു മാതൃകയായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ സിഡ്നി മലയാളി അസോസിയേഷനാണ് നമ്മുടെ അസോസിയേഷനിലെ ഏറ്റവും മുതിർന്ന ആള്.
ഓക്കെ. ഇപ്പോ ഉള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന അസോസിയേഷൻ എന്ന് പറയാമെന്ന് തോന്നുന്നു.
പറയാം.
ഓക്കെ. മറ്റൊരു കാര്യമുള്ളത്, ഈ ഒരു അസോസിയേഷൻ രൂപീകരിച്ചു കഴിഞ്ഞു, അതിനുശേഷം അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു അന്ന് നടത്തിയത് നിങ്ങൾ?
അന്ന് പ്രവർത്തനം ഇതാണ്, എന്താന്ന് വെച്ചാൽ നമുക്ക് ഉടനെ അർജന്റ് ആയിട്ട് ചെയ്യേണ്ട എന്താ വെച്ചാൽ ഓണം സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോ ആ ഓണത്തിന് എല്ലാവരും വരും, എല്ലാവരും കണ്ടുമുട്ടും. അപ്പൊ അതുവഴി ഫ്രണ്ട്ഷിപ്പ് വരും. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിസിറ്റ് ചെയ്യും. പിന്നെ ചിലർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കുറച്ച് കഴിവുള്ള ആൾക്കാര് അവരെ ഹെൽപ്പ് ചെയ്യാൻ പോവും. അപ്പൊ ആ ബ്രദർഹുഡ് അതാണ്, അതായത് അതിന്റെ ഒക്കെ ന്യൂക്ലിയസ് ആയിട്ടിരുന്ന ഒരു തത്വം അതാണ്. അത് അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് മോഹം.
അപ്പൊ ആദ്യത്തെ പരിപാടി ഓണാഘോഷമായിരുന്നു?
ആദ്യത്തെ പരിപാടിയും ഓണാഘോഷമായിരുന്നു. അത് ബറേല ജൂബിലി ഹാളില് ഓണത്തിനോടനുബന്ധിച്ച് ഒരു ദിവസത്തിലാണ് ചെയ്തത്. ശരിക്കും തിരുവോണനാളല്ല, ഓണത്തിനോടനുബന്ധിച്ച ഒരു വീക്കെൻഡ്.
അതെ, ഇപ്പൊ ചെയ്യുന്നത് പോലെ തന്നെയായിരുന്നു.
അതെ.
ഓക്കെ.
പക്ഷെ ഇതേപോലെ തന്നെ ഒരു ചെറിയ അധ്യക്ഷന്റെ ഒരു പ്രസംഗം, ഒരു പ്രെയർ സോങ്, കുറെ പാട്ടുകള്, കൈകൊട്ടിക്കളി, ബോട്ട് റേസ്, അതിന്റെ കൂടെ കുറെ കോറസ് സോങ്സ്, ഇതൊക്കെ പാടി അവസാനം ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് നമ്മുടെ ഡോക്ടർ കാർട്ട്മിൽ, ഇവിടുത്തെ നമ്പർ വൺ ഹാർട്ട് സർജൻ ആയിരുന്നു. അയാൾ ജൂ ആണ്, പക്ഷെ അദ്ദേഹം നമ്മുടെ നാട്ടിനെ പറ്റി നല്ല വിവരമുള്ള ഒരാളാണ്. അദ്ദേഹം നന്നായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഭാസ്കരൻ നായർ ഒരു 1-ാം ക്ലാസ് ഒരു ഓണസദ്യ തയ്യാറാക്കിയിരുന്നു.
അത്
ഇന്നും എന്റെ നാക്കിന്റെ തുമ്പിലുണ്ട്. ഞാനും അതിൽ പങ്കുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയിട്ട് നമ്മുടെ മോസസിന്റെ കടയിൽ പോയപ്പോ കാര്യമായിട്ടൊന്നും കിട്ടാതി, ആ പരിപ്പും കടലപ്പരിപ്പ്, തോലപ്പരിപ്പ്, അങ്ങനെ ചില സാധനങ്ങൾ, അച്ചാർ ഇച്ചാർ, യാതൊന്നും കിട്ടാനില്ല. അപ്പോ ഭാസ്കരൻ നായർക്ക് ആരെയോ അറിയാം ഫിജിയില്, അവര് വഴിയാണ് പാത്രം സഹിതം ഇവിടെ കൊണ്ടുവന്നത്. പാത്രം കുക്ക് ചെയ്യാനുള്ള സകല സാധനങ്ങളും അത് 2 ദിവസം മുമ്പ് തന്നെ അവര് ഇതപ്പോ പുളിയിഞ്ചി, അച്ചാർ, ഇതൊക്കെ 2 ദിവസം മുമ്പ് തന്നെ ഉണ്ടാക്കി തലേ ദിവസം അത് മുഴുവൻ കുക്ക് ചെയ്തു. അത് നല്ല ഒരു ഇല വെച്ച 1-ാം ക്ലാസ് ഒരു സദ്യയായിരുന്നു.
എന്തായാലും ഒരു കാര്യമുള്ളപ്പോ അപ്പോഴത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ ഒരുപാട് മാറ്റങ്ങൾ ഈ കാലമായപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അസോസിയേഷനുകളുടെ എണ്ണം,
നമുക്കിപ്പോ സാധ്യതകളുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് സൗണ്ട് സിസ്റ്റം, ലൈറ്റിംഗ്, അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇന്ന് മൈക്രോഫോണൊക്കെ, അന്ന് ഒരു മൈക്രോഫോണാണ് ഉള്ളത്, അതിന്റെ ചുറ്റുമാണ് ഈ 10-20 പേര് നിന്നൊരു പാട്ട് പാടുന്നത്. അന്ന് കാരിയോക്കെ ഇല്ല, അന്ന് ലൈവ് ഓർക്കസ്ട്ര ഇല്ല. അപ്പോ ആ സമയത്ത് നമ്മളാലെ കഴിയുന്ന നല്ല തോതിൽ നമ്മൾ തുടങ്ങി വെച്ചു. ആ തുടക്കം നല്ലതായിരുന്നു, അതാണ് ഇപ്പോഴും നടക്കുന്നത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ഇതൊക്കെ ഉള്ളത് കൊണ്ട് പ്രോഗ്രാം നന്നായിട്ട് നടത്താൻ പറ്റുന്നു.
അതെ. മറ്റൊരു കാര്യം അറിയാൻ താല്പര്യമുള്ളത്, ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോ മലയാളികൾ വളരെ കുറവായിരുന്നു, വൈറ്റ് ഓസ്ട്രേലിയ പോളിസിയുടെ ഒരു കാലഘട്ടം, അതിൽ നിന്നൊരു മാറി വരുന്ന ഒരു സമയമൊക്കെ ആയിരുന്നല്ലോ നിങ്ങൾ പ്രവർത്തിച്ചു വന്നത്. അന്ന് ഇങ്ങനെ ഒരു അസോസിയേഷൻ കൊണ്ടുപോകാനുള്ള ചലഞ്ചസ്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പിന്തുണകൾ
ഉണ്ടായിരുന്നു? നമ്മൾ പലപ്പോഴും ഒരിടത്ത് ഒരു ഗ്രാൻഡോ എന്തെങ്കിലും തരാൻ വേണ്ടിട്ട് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഇല്ല. അപ്പൊ അവര് പറയും ഏപ്രിലിൽ വരാൻ പറയും, ഏപ്രിലിൽ വന്നിട്ട് ഒരു ഫോം സബ്മിറ്റ് ചെയ്യാൻ പറയും, സബ്മിറ്റ് ചെയ്തു, പക്ഷെ അതിന് റിപ്ലൈ ഇല്ല. പക്ഷെ അതേസമയം തന്നെ മറ്റു ചില അസോസിയേഷൻസിന് കണ്ടമാനം അവര് പൈസ ചെലവഴിച്ചിരുന്നു. എന്താന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ആളുകൾ വളരെ ചുരുക്കേ ഉള്ളൂ, അതുകൊണ്ട് ഗവൺമെന്റിന് ഒരു ബെനിഫിറ്റോ അങ്ങനെ ഒന്നുമില്ല. എപ്പോഴും അതല്ലേ നോക്കുന്നത്.
ഈ ഇത്തരത്തിലുള്ള അസോസിയേഷൻ തുടങ്ങിയത് കാരണം അതുപോലെ മലയാളി ഒരു കൂട്ടായ്മയ്ക്ക് അല്ലെങ്കിൽ മലയാളി സമൂഹത്തിന് എന്ത് തരത്തിലുള്ള ഒരു നേട്ടമാണ് പിന്നീട് ഇങ്ങോട്ട് ഉണ്ടായിട്ടുള്ളത്?
ഒന്നാമത് ഒരു യൂണിറ്റി, നമ്മളൊരു ബ്ലോക്കാണ്. ഇപ്പൊ ഞാൻ രാമൻ, ഡിജു, വേറെ അങ്ങനെ ഇൻഡിവിജ്വലല്ല, നമ്മളെല്ലാം ഒരു ഗ്രൂപ്പാണ്, ചെറിയ ഗ്രൂപ്പാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇത് വരുമ്പോ ഒരു വിഷമതയോ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് ഒരു ഹെൽപ്പ് ചോദിക്കാം.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ രാമൻകൃഷ്ണ അയ്യർ, ഇത്രയും വിവരങ്ങൾ, ഇത്രയും നല്ല നല്ല കഥകൾ എസ് ബി എസ് മലയാളത്തിലൂടെ പങ്കുവച്ചതിന്.
മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.